Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Sardarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വിധേ പ്രയത്നസ്യ ച കോപി വാദഃ തയോർദ്വയോർ മൂലമജാനതാം സ്യാത്. വിധേഃ പ്രയത്നസ്യ ച മൂലവസ്തു സഞ്ജാനതാം നൈവ വിധിർന്ന യത്നഃ. ഇന്നലെ കണ്ട ശ്ലോകമാണ് ആത്മസാക്ഷാത്കാരം അഥവാ ആത്മജ്ഞാനം എന്നുള്ളത് കർമ്മം കൊണ്ട് സാധിക്കേണ്ട ഒരു കാര്യമല്ല. കർമ്മം കൊണ്ട് എന്തൊക്കെ സാധിക്കാം എന്ന് വെച്ചാൽ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്നു, കർമ്മം ഉത്പാദ്യം ആപ്യം വികാര്യം സംസ്കാര്യം. ഒരു കർമ്മം കൊണ്ട് ചെയ്യാവുന്നത് ഇതൊക്കെയാണ്. ഒരു കർമ്മം കൊണ്ട് അസംസ്കൃത വസ്തുവിനെ സംസ്കരിക്കാം, ഒന്നിനെ പുതിയതായിട്ട് ഉണ്ടാക്കാം, നേടിയെടുക്കാത്തത് നേടിയെടുക്കാം, ഒന്നിനെ അല്പം പരിണാമം ചെയ്യിപ്പിക്കാം, മാറ്റാം. ഇതൊക്കെ കർമ്മസാധ്യമാണ്. പക്ഷെ ആത്മവിദ്യയിൽ ഇവിടെ സംസ്കരിക്കാനും ഒന്നുമില്ല, നേടിയെടുക്കാനും ഒന്നുമില്ല, പ്രാപിക്കാനും ഒന്നുമില്ല. സിദ്ധിച്ചിട്ടുള്ള വസ്തുവാണ് ആത്മ. അവിടെ കർമ്മത്തിന്റെ ലേശസ്പർശം പോലും സാധ്യമല്ല എന്ന്. അത് നമുക്ക് ഇത് അല്പം പിടികിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ ലോകത്തിൽ കർമ്മമാണ് മുഖ്യമായിരിക്കുന്നത്. കർമ്മമില്ലാതെ ഒന്നും സാധ്യമല്ല ലോകത്തിൽ. ലോകത്തിൽ എന്ത് നേടണമെങ്കിലും പ്രവൃത്തി കൊണ്ടേ സാധിക്കുകയുള്ളൂ. പ്രവർത്തിക്കാതെ ചുമ്മാ ഇരുന്നാൽ ഒന്നും സാധിക്കില്ല. അതേ രീതിയെ നമ്മള് ഈ ബ്രഹ്മവിദ്യയിലും പ്രയോഗിക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത്. ലോകവിഷയത്തിൽ അത് ഫലിക്കും, അതേ ഫലിക്കുകയുള്ളൂ ലോകവിഷയത്തിൽ. അത് കർമ്മസാധ്യമാണ് ലോകത്തിൽ എന്ത് ദ്രവ്യവും. അതേപോലെ തന്നെ പരലോകത്തിലേക്കുള്ള സാധനയും കർമ്മസാധ്യമാണെന്ന് വേദം പറയുന്നു. പക്ഷേ ഇഹാമുത്ര അർത്ഥ ഫലഭോഗ വിരാഗ, ഇവിടെയും പരലോകത്തിലും നേടിയെടുക്കുന്നത്, കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതൊക്കെ ക്ഷയ്യലോകാഹ എന്ന്. യഥാ ഇവിടെയുള്ള ലോകത്തില് കർമ്മചിതോ ലോകഹ ക്ഷീയത്തെ ഏവം അമുത്ര കർമ്മലി കർമ്മ പുണ്യചിതോ ലോകഹ ക്ഷീയത്തെ. ഇവിടെ ഉള്ളതൊക്കെ ക്ഷയിക്കുന്ന പോലെ പുണ്യം കൊണ്ട് ജയിച്ചെടുക്കുന്ന ആന്തരികമായിട്ടുള്ള അനുഭവങ്ങളും ക്ഷയിച്ചു പോകും, സ്വർഗാദി സുഖങ്ങളും ഒക്കെ ക്ഷയിച്ചു പോകും. ഇതാണ് വേദാന്തത്തിന്റെ ആദ്യപടി തന്നെ. എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് ആണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. പ്രവർത്തിക്കണമെങ്കിൽ തന്നെ കർത്തൃത്വം വേണം. അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കാനേ സാധ്യമല്ല. നേരെ മറിച്ച് ആത്മസാക്ഷാത്കാരത്തിനോ ഈ അഹങ്കാരത്തിന്റെ പ്രവൃത്തി നമുക്ക് ബാധകമായിട്ട്, എത്ര കാലം നമ്മൾ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു അത്രകാലം ഈ സത്യത്തിനോട് അടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് ഈ വിധിയും പ്രയത്നത്തിന്റെയും ചോദ്യവും ഒക്കെ തന്നെ നമുക്ക് വരുന്നത്. വിധി പ്രയത്നം ഇത് രണ്ടും കർമ്മമണ്ഡലമാണ്. വാസ്തവത്തിൽ വിധിയും പ്രയത്നവും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ. ഇന്ന് അച്ഛനും മകനും പോലെയാണ്. കർമ്മത്തിന്റെ പൂർവകർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ നമ്മളിപ്പോ വിധി എന്ന് പറയുന്നത്. ഇപ്പത്തെ കർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്ട് ഫ്യൂച്ചറിൽ ഇത് രണ്ടും ഒന്ന് തന്നെ, ഒരു ഒരു സർക്കിളാണ്. ഇതിന് രണ്ടിനും അപ്പുറം നിൽക്കുന്നു സത്യം. സത്യം ഇതിന് രണ്ടിനും അപ്പുറം നിൽക്കുന്നു, രണ്ടിന്റെയും അധിഷ്ഠാനമായിട്ട് സിദ്ധവസ്തുവായിട്ടിരിക്കുന്നു. അതാണ് വിധിക്കും പ്രയത്നത്തിനും മൂലം. മൂലം എന്ന് വെച്ചാൽ അധിഷ്ഠാനമായ വസ്തുവിനെ അറിയുമ്പോ ഇവിടെ വിധിയുമില്ല പ്രയത്നവുമില്ല. എങ്ങനെയെന്ന് വെച്ചാൽ സ്വപ്നത്തിൽ നമ്മൾ എവിടെയോ പോയി കുടുങ്ങിയതായിട്ടും നമ്മളെ നാല് പോലീസുകാരായിട്ട് പിടിച്ച് ജയിലിൽ ഇട്ടതായിട്ടും തോന്നുന്നു. ജയിലിൽ നിന്നും പുറത്തു വരാനായിട്ട് പ്രയത്നിക്കുന്നു. ഉള്ളവരോടൊക്കെ പറയുന്നു, എന്നെ ഒന്ന് റെക്കമെൻഡേഷൻ ചെയ്ത് ഒന്ന് പുറത്തേക്ക് വിടാൻ പറയൂന്ന് പറഞ്ഞു. കരയുന്നു, പല എഴുത്തുകൾ കൊടുക്കുന്നു. ഇങ്ങനെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു ജയിലിന്റെ ഉള്ളില്. അപ്പൊ പ്രവർത്തിക്കുന്നു ഒരു വശത്ത്, പലതും ചെയ്യുന്നു. അവസാനം ആരോ പിടിച്ച് എഴുന്നേപ്പിച്ചു വിട്ടു, അല്ലെങ്കിൽ അലാം അടിച്ചു. അപ്പോഴാണ് എണീറ്റപ്പോ ജയിലും ഇല്ല അവിടെ, ഈ പ്രയത്നവുമില്ല ബന്ധവുമില്ല. പക്ഷെ അതിനകത്ത് സ്വപ്നത്തിൽ കിടക്കുമ്പോഴോ ഈ പ്രയത്നം ഒക്കെ തന്നെ വാസ്തവമായിരുന്നു ജയിലിൽ നിന്ന് പുറത്തു വരാൻ. അതുപോലെയാണ് ഈ കർമ്മത്തിന്റെ ഫീൽഡിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വലിയ വിഷമമായിട്ട് തോന്നുന്നു. പ്രയത്നം, വിധി, ഇതൊക്കെ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നു. ഇത് രണ്ടും തന്നെ സ്വപ്നം വിട്ട് ഉണരുന്നവന് സത്യമല്ലാതായിട്ട് തീരുന്നു. സ്വപ്നത്തിൽ സ്വപ്നാദിയിൽ പലത് കണ്ടിട്ട് ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ. സ്വപ്നത്തിൽ പലതും കണ്ടിട്ട് അവൻ ആ സമയത്ത് വളരെ സീരിയസ് ആണ്. അത് വിട്ടുണരുമ്പോ, സ്വപ്നത്തിൽ നിന്ന് ഉണരൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ വ്യക്തിബോധം തന്നെ സ്വപ്നം. അതിൽ നിന്ന് ഉണരുമ്പോ രണ്ടും, ഒന്നിൽ വിധിയും പ്രയത്നവും ഒന്നിച്ചു നിൽക്കും, അല്ലെങ്കിൽ വിധിയും പ്രയത്നവും ഒന്നിച്ചു പോകും. ഇതിൽ ഏതെങ്കിലും ഒരു വാദത്തിന് ജയിക്കാനേ സാധ്യമല്ല. തമിഴ്നാട്ടില് ഗുരുത്തം കേട്ട ഒരു ഏർപ്പാടുണ്ട്, പട്ടിമണ്ഡറം എന്ന് പറയും. അവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കിട്ടിയാൽ മതി ചണ്ട കൂടാനായിട്ട്. രണ്ടുപേരായിട്ട് രാമനാണോ ലക്ഷ്മണനാണോ രാമായണത്തിൽ ഇങ്ങനെ വലതുമൊക്കെ എടുത്തിടും, എന്നിട്ട് വാദിച്ച് രണ്ടുപേരും പരസ്പരം വാദിക്കും. രാമായണത്തില് രാവണൻ ചെയ്തത് ശരിയോ രാമൻ ചെയ്തത് ശരി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിടും. ഈ വിധിയും പ്രയത്നവും തമ്മിലുള്ള ചണ്ടയും അവർക്കുള്ളതാണ്. എന്താന്ന് വെച്ചാൽ അത് ഒരു കാലത്തും തീരില്ല. കാരണം ഈ ദ്വൈതാനുഭവം തന്നെ കള്ളമാണ്. വാചോദിതം തദനൃതം മനസാധ്യാതമേവ ച. ജഡം ചൈതന്യം എന്ന് പറയുന്ന ദ്വൈതപ്രതീതി തന്നെ കള്ളമാണ്. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, രണ്ടാമത് ഇല്ല. രണ്ടാമത് ഇല്ലെങ്കിൽ പിന്നെ ഒന്നെവിടെ? അപ്പോ ഇത് ഭ്രമം കൊണ്ട് ഏർപ്പെട്ടിരിക്കുന്ന ഒരു ബന്ധപ്രതീതിയാണ് എന്നാണ് ആചാര്യന്മാരുടെയും ജ്ഞാനികളുടെയും ഒക്കെ അഭിപ്രായം. നിങ്ങള് സ്വയം ദുഃഖിക്കുകയാണെന്ന്. വിധേഹ പ്രയത്നസ്യ ച കോപി വസ്തു സഞ്ജാനതാം നൈവ വിധിഹീനയത്നഹാം എന്ന് പറഞ്ഞ് ആ മൂലമായ വസ്തു അഥവാ അധിഷ്ഠാനം എന്ന് പറഞ്ഞല്ലോ, ആ അധിഷ്ഠാനത്തിന് തന്നെ ഭഗവാൻ അഥവാ നമ്മളൊക്കെ ഈശ്വരൻ ഭഗവാൻ എന്നൊക്കെ പറയുന്നു. വിധിമതി മൂല വിവേകമില്ലാർക്കേ വിധിമതി വെല്ലും വിവാദം. വിധിമതികൾക്ക് ഓർമുതലാം തന്നെ ഉണർന്നാർ അവൈ തണർന്നാർ ശാർവരോ പിന്നും അവൈ ശാറ്റ്. വിധിയാണോ മതിയാണോ എന്നുള്ള വിവാദം വിധിക്കും മതിക്കും മൂലമായിട്ടുള്ള തന്നെ അറിയാത്തവനാണ് എന്നാണ്. താൻ എന്നുള്ള ആ അനുഭവ മണ്ഡലത്തിൽ വിധിയുമില്ല, അവിടെ മതിയുമില്ല, യാതൊന്നും അതിനെ സ്പർശിക്കണില്ല എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ ഈശ്വര ദർശനം എന്താണ്. ഇന്നലെ വൈകുന്നേരം പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം പെടുന്നുണ്ടോ അറിയില്ല, ഈശ്വര ദർശനം കിട്ടിയ ആളുകളെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? എങ്ങനെ മനസ്സിലാക്കും ഈശ്വര ദർശനം എന്താണ്? യത് ഈശിതുഹു വീക്ഷണം ഈക്ഷിതാരമവീക്ഷ്യ തൻ മാനസിക ക്ഷണം സ്യാത്. ഈശ്വര ദർശനം യത് ഈശിതുഹു വീക്ഷണം ഈക്ഷിതാരം അവീക്ഷ്യ തൻ മാനസിക ക്ഷണം സ്യാത് ന ദ്രഷ്ടുരന്യ പരമോഹിതസ്യ വീക്ഷാ സ്വമൂലേ പ്രവിലീയ നിഷ്ഠ. യത് ഈശിതുഹു വീക്ഷണം തന്നെത്താൻ കാണൽ തലൈവൻ തനൈ കാണൽ എന്നും കാണും തനൈ വിട്ട് താൻ കടവുളൈ കാണൽ കാണും മനോമയമാം കാക്ഷിതനൈ. കാണും അവൻ താൻ കടവുൾ കണ്ടാനാം തന്മുതലൈ താൻ മുതൽ പോയി താൻ കടവുൾ അൻറി ഇയലതാൻ. കാണും തനൈ കാണൽ താൻ കടവുളൈ കാണൽ ഈശിതുഹു വീക്ഷണം ഈക്ഷിതാരം അപേക്ഷി തൻ മാനസിക ക്ഷണം സ്യാത്. ഈശ്വര ദർശനം, ഈശ്വരന്റെ വീക്ഷണം എന്ന് പറയുന്നത് ഈക്ഷിതാരം, എല്ലാത്തിനെയും കാണുന്നവനെ കാണലാണ്. അതാണ് അക്ഷരമണമാലയിൽ ഭഗവാൻ ഒരു പാട്ടിൽ പറഞ്ഞു, ഹേ അരുണാചല അങ്ങയെ എങ്ങനെ കാണും? എന്താ കാണാൻ വിഷമം എന്ന് വെച്ചാൽ, കണ്ണുക്ക് കണ്ണായി കൺ ഇൻറി കാൺ ഉനൈ കാണുവത് എവർ പാർ അരുണാചല. ഈ ജഗത്തിനെ മുഴുവൻ കാണുന്ന ഈ കണ്ണ്, ആ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ, എല്ലാത്തിനെയും കാണുന്ന സർവസാക്ഷിയായിരിക്കുന്ന തന്നെ, അത് എല്ലാത്തിനെയും കാണുന്ന കണ്ണാണ്. അതിനെ കാണാൻ മറ്റൊരു കണ്ണില്ല. മറ്റൊരു കണ്ണുണ്ടായിരുന്നുവെങ്കിൽ ആത്മാ ദൃശ്യമായി പോകും, അപ്പോ തന്നെ അതിനെ പൂർണ്ണത്വം സിദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ ഉപനിഷത്ത് പ്രജ്ഞാനേത്രോ വൈ ലോക എന്ന് പറയുന്നു. ഈ പ്രപഞ്ചം തന്നെ പ്രജ്ഞയാകുന്ന നേത്രത്തോടുകൂടിയതാണെന്നാണ്. പ്രജ്ഞയാകുന്ന നേത്രം കൊണ്ട് കാണപ്പെടുന്നതാണ് പ്രപഞ്ചം, അതെല്ലാറ്റിനെയും കാണുന്ന കണ്. അപ്പോ ആ സർവസാക്ഷിയെ രീശിതുഹു വീക്ഷണം ഈക്ഷിതാരം അവീക്ഷ്യ ജ്ഞാതാരം അറേ കേന വിജാനീയാ. എല്ലാത്തിനെയും കാണുന്ന കാഴ്ചക്കാരനെ എങ്ങനെ കാണും? അവനെ കാണാൻ പറ്റില്ല, അവനായി ഇരിക്കലാണ് അവനെ കാണുന്നത്. ആത്മസംസ്ഥിതിഹി സ്വാത്മദർശനം, എല്ലാത്തിനെയും കാണുന്ന താനുണ്ടല്ലോ, ആ താൻ താനായി ഇരിക്കൽ ആണ് തന്നെ കാണൽ. தானாய் இருத்தலே தன்னை அறிதலாம், தான் இரண்டற்றதால் உந்தி பெற. உபதேசார உபதேச உந்தியாரில் பகவானே பாட்டான், தானாய் இருத்தலே தன்னை அறிதலாம், தானாய் இருக்கலான தன்னை அறியல. அப்ப ஜெகத்து குருவன் சைதன்யமயமாயிருக்கும். தாய்மானவ சுவாமிகள் ஒரு பாட்டுல பரையணும், தன்மயமாய் நின்ற நிலை தானே தான் ஆகி நின்றால் நின்மயமாய் எல்லாம் நிகழும் பராபரமே. தான் தன் ஸ்வரூபத்தில் தானாய் நின்னால் காணுனதொக்க பிரம்மமயம் தான். அதான தான் இருக்கின்ற இடத்து தான் இருந்தால் நடக்கின்றதொக்க தானே நடக்கும். இன்னும் பரஞ்சதே நடக்கின்றது எந்த சகலதும் பகவத் ஸ்வரூபம் ஆயிருக்கும். அதான தான் இரண்டற்றதால், ரெண்டு தான் இல்லல்லோ, ஒரு தான் தன்னை காணான ஒரு தானும் காணப்படுன ஒரு தானும் இல்லையா அவிட. அப்போ வீக்ஷிதுகு ஈக்ஷிதாரம் அவீக்ஷிய, காணுனவனே விட்டுட்டு எந்தெங்கிலும் ஒரு ரூபத்தினே காணுனதுண்டலோ மனோமயமாம் காட்சி என்னான பகவானே வச்சனம். என்னச்சால் மானசிகமாய ஒரு தர்சனம். அத்தே பிரபஞ்சத்தில் எந்தோக்கையோ காணுனோ அதொக்கோ வருகையும் மறைஞ்சு போகையும் செய்யும். மகர்ஷியோட ஒரு பக்தன் சோதிச்சு, பகவானே அருணாச்சலேஸ்வரர் உங்க முன்னால பிரத்யக்ஷப்பட்டாரானால் நீங்க என்ன வரம் கேட்பேன். அருணாச்சலேஸ்வரன் அங்கேட முன்பில் ஆவிர் பவிச்சால் எந்த வரம் சோதிக்கும். அப்ப மகர்ஷி பண்ணு, இந்த பிரத்யக்ஷப்படுற வேலையெல்லாம் எங்கிட்ட வச்சுக்காதே அப்படின்னு சொல்லுவேன். பிரத்யக்ஷப்படுறதுன்னு என்னிடத்து வேண்டாம். எந்தாச்சு பிரத்யக்ஷம் வச்சா தானே அக்ஷம் பிரதி இந்திரியங்களுக்கு முன்பில் தான் அது வருகையும் மறையுகையும் செய்யும். இந்திரியங்களே சத்தியமல்ல. அக்ஷரமண மாலையில் அதன் ஒரு பாட்டு தானே உண்டு, இப்போக்கும் வரவும் இல்லா பொது வெளியினில் அருள் போராட்டம் காட்டன் அருணாச்சலா. இ வருகா போவுகா ஒன்னும் இல்லாதே சாஸ்வதமாயிட்டுள்ள ஆ ஸ்திதியே தன் அனுகிரகம் செய்வோம். லக்னோவில் அடுத்த காலம் வரை வளர பிரசித்தனாயிட்ட ஒரு ஆளு உண்டாயிருந்தது. அதுக்கு வலிய ஃபாலோயிங் உண்டாயிரம், வலிய ஒரு பக்தவிருந்தம் அது புறகு உண்டாயிருந்தது. பூனேலொக்கே பூனேலாயிருந்து அது பூஞ்சா ஜமன்லால் பூஞ்சா. டாக்ஸ் வித் ரமண மகர்ஷியில அது சில இடத்தொக்க சோதியம் சோதிக்கணும். அது மிலிட்டரியில் ஜோலி ஆயிருந்து வைஷ்ணவ சம்பிரதாயக்காரனாயிருந்தும். வைஷ்ணவ சம்பிரதாயமானோ அறியல, கிருஷ்ண பக்தன். சுவாமி ராமதீர்த்தனை குறிச்சு பண்ணுவல்லோ, ராமதீர்த்தன்டே ஒரு தரத்தில் பேரக்குட்டி ஆயிட்டு ஆ வம்சத்தில் வரும். அது ஆ குடும்பத்தில் பெட்ட ஆளான அத்தே. அதுகம் குட்டிக்காலத்தை முதல் அது ஒரு ஆகிரகம் வச்சு புலர்த்தி, நம்ம கதையிலொக்கே கேட்குன போல கிருஷ்ணனே முன்பில் காணணும், கிருஷ்ண தர்சனம் தனிக்கு ஏற்படணும். அதினாய்ட்டு அது ஒரு காலத்து அது ஆரோ மகாமந்திர உபதேசம் செய்து அநேக சகசிரம் ஜபம் செய்து சாதுக்களை ஒக்க வீட்டில் கூட்டி கொண்டு வரும், அவருக்கொக்க சேவை செய்யும், பிக்ஷ கொடுக்கும். அவரோடக்கு ஈ ஒரு சோத்தியமே உள்ளு, கிருஷ்ணனே காணணும் தான் முன்பில். அங்கே குறைய வருஷம் அது பல ஸ்தலங்களிலும் அது செல்லுகையும் ஜபம் செய்யுகையும் அது செய்துட்டு. அவசானம் அது ஒரே வாஷி பிடிச்சு ஒரு திவசம் 50,000 வச்சு ஜபம் செய்யா தொடங்கி. ஆ கட்டத்தில் ஒரு திவசம் ஒரு சாது இது வீட்டிலேக்கு வந்து சாதுவினை அது விழிச்சு பிக்ஷ கொடுத்து அது பரணும். விழிச்சு பிக்ஷ கொடுத்தப்போ ஆ சாது பண்ணு அத்தே, ஆ சாதுவினோடு அது சோதிச்சு எனிக்கு இதுபோல ஈஸ்வர தர்சனம் உண்டாகணும். அப்ப ஆ சாது பண்ணு, இப்போ நமக்கு தாங்களுக்கு வலிய பாக்யமான அருணாச்சலத்தில் ரமண மகர்ஷி என்ன ஒரு ஜானி உண்டு, வலிய மகாத்மா உண்டு, அது சென்று காணுக, அங்கேட ஆகிரகம் சாதிக்கும் என்னொக்கே ஈ சாது பண்ணு. இப்போ இது யாத்திர செய்து அது மகர்ஷியுடைய அடுத்து வரானொன்னும் அப்ப தீர்மானம் எடுத்துலையா. குறைய வருஷங்கள் அங்கே போய் மெட்ராஸில் ஏதோ காரியமாய்ட்டு வந்தப்போ எதிர்த்தியா திருவண்ணாமலைக்கு வந்து, அங்கே வந்தப்போ ஆசிரமத்தில் பகவான் ஓல்டு ஹால் பயும், இப்போ மெடிட்டேஷன் ரூம் ஆயிட்டு வச்சிட்டு, அப்படி மகர்ஷி இருக்கிற ஸ்தலத்து வந்து மகர்ஷியட முன்பில் வந்தப்போ இது ஆச்சரியப்பட்டு போய். எந்தான் வச்சால் தன்னை வீட்டில் வந்து தன்னோடு பண்ண சாதுவான அப்படின் கட்டிலில் இருக்கிறதும் அது இஷ்டப்பட்டு இல்ல. ஒரு செல்ஃப் அட்வர்டைசிங் சாது நாட்டிலொக்கே நடந்துட்டு தண்டெடுத்து வந்து போய் பண்ணு ரமண மகர்ஷி உண்டு போய் காணும் பண்ணு இவட வந்து இருக்கணும் என்ன ஒரு பாவம். அப்ப அப்படின் உள்ளவரோடக்கு சோதிச்சப்போ அது ஆச்சரியமாய்ட்டு ஒரு நியூஸ் கிட்டியது, மகர்ஷி இவட வந்த சேஷம் ஈ ஸ்தலம் விட்டு புறத்தெங்கும் போயிட்டே இல்லையா. அப்ப தனிக்கு எந்தோ ஒரு ദർശനം കിട്ടിയതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അപ്പൊ മഹർഷിയോട് പിന്നീട് എന്തോ ഒരു സന്ദർഭം വന്നപ്പോ ചോദിച്ചപ്പോ മഹർഷി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവം ഉണ്ടായതായിരിക്കും, അല്ലെങ്കിൽ സർവേശ്വരൻ ഏതെങ്കിലും കൃപ ചെയ്ത് നിങ്ങളുടെ തപസ്സിൽ പ്രീതിപ്പെട്ട് ഒരു ദർശനം തന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇയാളവിടെ ഇദ്ദേഹം അവിടെ ഇരിക്കുക. പക്ഷെ ഇദ്ദേഹത്തിന് ഈ പ്രിജുഡീസ്, എന്താ പ്രിജുഡീസ് എന്ന് വെച്ചാൽ ചുറ്റും നോക്കുന്നു, ആരുടെ കയ്യിലും ജപമാലയില്ല. ഇതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞ കഥയാട്ടോ. ആരുടെ കയ്യിലും ജപമാലയും ഇല്ല, ഒരാൾക്കും ഒരു ഒരു തിലകം ഇട്ടിട്ടില്ല, ഒരു ഗുരുവും മിണ്ടാതിരിക്കണ, ഒരു ഗുരുവും മിണ്ടാതിരിക്കണ കുറെ ശിഷ്യന്മാരും. ഈ ഗുരു യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഹ സയത് പ്രമാണം കുറുതേ ലോകസ്ഥതനോവർത്തതേ. ഗുരു മറ്റുള്ളവർക്കൊരു ആദർശമായി എന്തെങ്കിലുമൊക്കെ ജപമോ സങ്കീർത്തനമോ ചെയ്യുന്നതിന് പകരം ഇദ്ദേഹം മിണ്ടാതിരിക്കണം, ശിഷ്യന്മാരും ഉണ്ടാതിരിക്കണം എന്ന് അദ്ദേഹം ഹൈലി പ്രിജുഡീസ്ഡ് ആ സമയത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു, മഹർഷി ശ്രദ്ധിച്ചതേ ഇല്ല. അത് അതിനു മേലെ അത് ഭഗവാന്റെ ഒരു രീതി തന്നെ പറയാതെ പോൾ ബ്രണ്ടൻ പറയുന്നു, പോറിങ് കോൾഡ് വാട്ടർ ഓൺ മൈ വാനിറ്റി, അങ്ങനെ എന്തോ ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ പോൾ ബ്രണ്ടന് വലിയ വരവേൽപ്പായിരുന്നു. എന്താന്ന് വെച്ചാൽ, ഒന്നാമത് ഇംഗ്ലീഷുകാരുടെ കാലം, ഒരു സായിപ്പ് കയറി വരും വെച്ചാൽ എല്ലാ ആശ്രമത്തിലുള്ളവരും ഒന്ന് ബഹുമാനിക്കും, ഒന്ന് വിളിച്ചോണ്ട് വരും. ഇത് ശ്രദ്ധിച്ചതേ ഇല്ല ഭഗവാൻ. പോൾ ബ്രണ്ടൻ വന്ന സമയത്ത് ഒന്ന് തല തിരിഞ്ഞു നോക്കുകയോ ആരാ വന്നിരിക്കണതോ ഒന്ന് ശ്രദ്ധിക്കുകയോ എവിടുന്ന് വരണോ എന്ന് ചോദിക്കുകയോ, ഇതൊക്കെ ഭഗവാന്റെ സ്വഭാവത്തിൽ പെട്ടതുമാണ്. നാരായണ ഗുരുസ്വാമി അതാണ് നിർവൃത്തി ദശകത്തിൽ പറഞ്ഞു, കാനാ കോ നാമ ദേശ കാ ജാതി പ്രവൃത്തി കാ കിയത് വയ ഇത്യാദി വാദോപരതി യസ്യതസ്യൈവ നിർവൃത്തി ഇത്യാദി വാദോപരതം മഹാന്തം പ്രശാന്തഗംഭീര നിജസ്വഭാവം ശോണാചലേ ശ്രീരമണം നിരീക്ഷ്യ പ്രോവാച നാരായണ സംയമീന്ദ്ര എന്ന് അദ്ദേഹം നിർവൃത്തി പഞ്ചകത്തിൽ പറയണു. എവിടുന്ന് വരണമെന്ന് ചോദിക്കണില്ല, ഏത് ദേശം എന്ത് ജാതി ഒരു ചോദ്യമില്ല. അപ്പൊ ഇദ്ദേഹത്തിന് അതും വലിയ വിഷമം തോന്നി, ഇത്ര ദൂരം മെനക്കെട്ട് ഞാൻ പൂനെന്ന് വന്നിരിക്കണു, എന്താണ് എവിടുന്ന് വരണു ഒക്കെ ചോദിക്കണ്ടേ, ഒന്നും ചോദിച്ചില്ല, കണ്ട ഭാവമേ നടിച്ചില്ല. അപ്പൊ ഇദ്ദേഹം അവിടുന്ന് പോയി. പോയിട്ട് തിരുവണ്ണാമലയിൽ ഇദ്ദേഹത്തിന് എവിടെയോ ഒരിടത്ത് താമസിക്കാൻ ഒരു റൂം കിട്ടി, ചെറിയൊരു കുടീരം പോലെ. അതിലൊരു രണ്ടാഴ്ച താമസിച്ച് ഇദ്ദേഹം ജപം ചെയ്തുകൊണ്ടിരുന്നു. വന്ന സമയം ഏതായാലും ലീവ് എടുത്ത് വന്നത് വ്യർത്ഥമായി. ഒരു കുഴുമടിയനായി ഒരു ഗുരുവിനെ കാണാനായിട്ട് വന്നു. ഏതായാലും ഇനിയിപ്പോ അയാളുടെ അടുത്ത് പോണ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജപം ചെയ്തുകൊണ്ട് രണ്ടാഴ്ച ഇരുന്നു. ആ സമയം ആശ്ചര്യമായിട്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ആഗ്രഹിച്ച പോലെ കൃഷ്ണൻ മുമ്പിൽ വരുന്നതായിട്ടും കൃഷ്ണൻ കളിക്കുന്നതായിട്ടും ചിരിക്കുന്നതായിട്ടും ഒക്കെ ഇദ്ദേഹത്തിന് ദർശനം, കൃഷ്ണദർശനം. പക്ഷെ ഈ ദർശനം ഒക്കെ തന്നെ രണ്ടു വിധത്തിൽ അധ്യാത്മാനുഭവം വരും, രണ്ടു വിധത്തിൽ. അതായത് ദർശനങ്ങളും മറ്റു അനുഭവങ്ങളും ഒക്കെ രണ്ടു വിധത്തിൽ, ഒന്ന് ഈ ദ്രഷ്ടാവായ എന്നെ വെച്ചുകൊണ്ട് തന്നെ പല ദർശനങ്ങളും നടക്കും. ഉദാഹരണത്തിന് നമ്മുടെ ആളുകൾ തന്നെ സാധാരണ പറയും, ഞാൻ ചിലത് ആഗ്രഹിച്ചു ഉടനെ നടന്നു, എനിക്ക് ഒരു മഹാത്മാവെന്ന് ഉപദേശിച്ചു, എന്തൊക്കെയോ നമ്മൾ അനുഭവം പറയും കുറച്ച്. ഇതൊക്കെ തന്നെ ഈ ഞാനിനെ വെച്ചുകൊണ്ട് നടക്കുന്ന അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടക്കും നമുക്ക്. ആ ഞാനിനെ വെച്ചുകൊണ്ട് നടക്കുന്ന അനുഭവങ്ങളൊന്നും തന്നെ ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് ട്രൂ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ചില ദർശനങ്ങളൊക്കെ വരും, ആ ദർശനങ്ങൾ ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റ് ദ സിയർ പേഴ്സൺ. അങ്ങനെയല്ലാതെ വരുന്ന ദർശനങ്ങളൊക്കെ തന്നെ ഭഗവാൻ അതിനെയാണ് ഇവിടെ മാനസിക ക്ഷണം സ്യാത് എന്ന് പറഞ്ഞു. നല്ലവണ്ണം ശ്ലോകത്തിന് മനസ്സിലാക്കിക്കൊള്ളു. സഗുണ ദർശനമാണെങ്കിലും സാകാർ ദർശനമാണെങ്കിലും ചില സഗുണസാകാര ദർശനമൊക്കെ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് എന്നുള്ള മാതിരി ആ വ്യക്തിത്വത്തിന് ഇല്ലാതാക്കി ദർശനം ഉണ്ടാവും. സഗുണതാകാര ദർശനത്തിലേ അതുണ്ടാവും. നമ്മൾ നിർവികൽപ്പം നിരാകാരം എന്നൊക്കെ പറയണത് അത് സ്പിരിച്വൽ പ്ലെയിനിൽ കടന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. നിരാകാരം നിർവികൽപ്പം എന്നുള്ളതൊക്കെ ചിലപ്പോൾ സഗുണസാകാരമേ നിരാകാരവും നിർവികൽപ്പവും ഒക്കെ ആയിരിക്കും. എപ്പോ അതിൽ ഈ വ്യക്തിബോധം ഇല്ലാതെ അത് ഏർപ്പെടുമ്പോ സഗുണസാകാര ദർശനം തന്നെ അത് ഇറ്റ് ഇസ് എ ട്രൂ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. ആ സ്ഥലത്ത് അത് വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കിയിട്ടുള്ള ദർശനങ്ങളായിട്ട് പരിണമിക്കുമ്പോൾ അത് തന്നെ സമാധിയാവും. അല്ലാതെ വ്യക്തിത്വത്തിനെ വെച്ചുകൊണ്ട് ഏർപ്പെടുന്ന ദർശനങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ അഹങ്കാരത്തിന് ഒന്നുകൂടെ ബലം കൂട്ടും, ഒന്നുകൂടെ ബലം കൂടും. ഇപ്പൊ ഇദ്ദേഹത്തിന് ഈ കൃഷ്ണ ദർശനം കിട്ടി ഒരാഴ്ച, അതങ്ങനെ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിക്കൊണ്ടിരുന്നു, ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ്. ഇതൊക്കെ അദ്ദേഹം തന്നെ പറയുന്ന കഥകളാ, ഇതൊക്കെ മൗണ്ടൻ പാത്തിൽ പബ്ലിഷ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം തന്നെ പലവട്ടം ഈ കഥ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പ്ലസന്റ് എക്സ്പീരിയൻസ്, കൃഷ്ണൻ മുമ്പിൽ വരണു കളിക്കുന്നു ചിരിക്കുന്നു എന്നുള്ളൊരു ഭാവം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. അദ്ദേഹത്തിന് തിരിച്ചു പോവാനുള്ള സമയമായപ്പോ പോകുമ്പോൾ തോന്നൽ, ഇതാണ് ഈ ഇങ്ങനത്തെ ദർശനത്തിന്റെ ഒക്കെ കുഴപ്പമായി. വീണ്ടും രമണാശ്രമത്തിൽ പോകണം, മഹർഷിയുടെ അടുത്ത് തനിക്ക് ഏർപ്പെട്ട ദർശനത്തിനെ കുറിച്ച് പറയണം, അദ്ദേഹത്തിന്റെ അടുത്ത് വെറുതെ ഇരിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ ജപം ചെയ്താൽ ഇങ്ങനെ വല്ലതൊക്കെ കിട്ടുമെന്ന് പറയണമെന്ന് തോന്നും സൂക്ഷ്മമായിട്ട്. അപ്പൊ അദ്ദേഹം പിന്നെയും പോയി. പിന്നെയും പോയ ആള് അത്ര ഫസ്റ്റ് ടൈം വന്നപ്പോ ശ്രദ്ധിക്കുകയേ ചെയ്യാത്ത ഭഗവാൻ രണ്ടാമത്തെ പ്രാവശ്യം അയാൾ വന്നപ്പോ ഇത്ര ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതുപോലെ ഒരിടത്ത് ഇരുന്ന് ഞാൻ ജപം ചെയ്യായിരുന്നു, എനിക്ക് കൃഷ്ണ ദർശനം ഉണ്ടായി. എപ്പോഴും ദർശനം ഉണ്ടാവുമോ? ഇല്ല, ഞാൻ ജപിക്കാനിരിക്കുമ്പോഴൊക്കെ കൃഷ്ണൻ എന്റെ മുമ്പിൽ വരുന്നു. പിന്നെയോ? പിന്നെ വന്നിട്ട് പോകുന്നതൊന്നും വാസ്തവമല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്റെ തലയിൽ ഇടി വീണ പോലെ ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ വളരെ വാസ് ഗ്ലോട്ടിംഗ് ഓവർ ദാറ്റ് എക്സ്പീരിയൻസ്. വന്നിട്ട് പോണതൊന്നും വാസ്തവമല്ല. അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഭഗവാന്റെ മുമ്പിൽ കുറച്ചു നേരം ഇരുന്ന് ജപിക്കാനും ധ്യാനിക്കാനും ഒക്കെ ശ്രമിച്ചു. അദ്ദേഹത്തിന് ഹൃദയസ്ഥാനത്തിൽ എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അദ്ദേഹത്തിന് തന്നെ മനസ്സിലായില്ല. പിന്നെ അവിടുന്ന് തിരിച്ചുപോയി. നോക്കണം, സഗുണ സാകാരത്തിനെ ഭഗവാൻ നിഷേധിക്കൊന്നുമില്ല. അദ്ദേഹത്തെ പരമഭക്തനായിട്ടുള്ള ഒരു സായിപ്പ് ഉണ്ടായിരുന്നു, യോഗി കൃഷ്ണപ്രേം എന്ന പേര് അദ്ദേഹത്തിന്. റൊണാൾഡ് നിക്സൺ എന്ന പേരില് പ്രൊഫസറായിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം ബംഗാളിൽ വെച്ച് യശോദാമ എന്ന് പറയുന്ന ഒരു അമ്മയുടെ ശിഷ്യനായി, എപ്പോഴും കയ്യിലൊരു കൃഷ്ണ വിഗ്രഹത്തിനെയും കൊണ്ട് നടക്കും. പരമഭക്തനായിരുന്നു. അദ്ദേഹം വന്നപ്പോ ഭഗവാൻ ആ വിഗ്രഹത്തിനെ വാങ്ങി നോക്കി, കയ്യിലെടുത്തു നോക്കി, എന്നിട്ട് തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തിനും ഇതുപോലെ സമാധി അനുഭവം ഭഗവാന്റെ സന്നിധിയിൽ വെച്ചുണ്ടായി. ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്ത ബുക്കുണ്ട്, യോഗി കൃഷ്ണപ്രേം എന്ന് പറഞ്ഞ് ദിലീപ് കുമാർ റോയ് എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ ഈ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം മഹർഷിയുടെ മുമ്പിൽ വന്നതും ധ്യാനിക്കാനിരിക്കുമ്പോ തനിക്ക് ഏർപ്പെട്ട അനുഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിന് ഈ പൂഞ്ച, ജമൻലാൽ പൂഞ്ച, ഈ അനുഭവം ഏർപ്പെട്ട് തിരിച്ചുപോയി. മദ്രാസിൽ വെച്ച് അദ്ദേഹത്തിന് എത്ര ശ്രമിച്ചിട്ടും കൃഷ്ണന്റെ ഒരു രൂപം മുമ്പിൽ വരണില്ല. അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഈ രൂപം മാറി വേറെ എന്തൊക്കെയോ വന്നു. ആ രൂപം പിന്നീട് എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ധ്യാനിക്കാൻ പറ്റണില്ല. അത് മാത്രമല്ല, ഈ ധ്യാനിക്കണ ഞാൻ ആരാണ് എന്ന് ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു പോകും. ഈ വന്നിട്ട് പോണതൊന്നും സത്യമല്ല എന്ന് ഭഗവാൻ പറഞ്ഞുവല്ലോ. അതോടുകൂടെ ദ്രഷ്ടാവായിട്ടുള്ള തന്നിൽ ശ്രദ്ധ പതിഞ്ഞു, ദൃശ്യത്തിനെ വിട്ടിട്ട്. അതാണ് എന്നെ ദ്രഷ്ടുരന്യ പരമോഹിതസ്യ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയണത്. ഇത് ഈശിതുഹു വീക്ഷണം, ഈശ്വരന്റെ ദർശനം എന്ന് പറയണത് ഈക്ഷിതാരമവീക്ഷ്യ, ഈക്ഷിതാവായ തന്നെ വിട്ടിട്ട്. തൻ മാനസികേക്ഷണം സ്യാത് എന്ന് വെച്ചാൽ താൻ മാറി നിന്നുകൊണ്ട് എന്ത് ദർശനം ഏർപ്പെട്ടാലും അതൊക്കെ മാനസികേക്ഷണം സ്യാത്, അതൊക്കെ മാനസിക ദർശനമാണ്. ന ദ്രഷ്ടുരന്യ പരമഹ, ഈ കാണുന്നവനെ വിട്ടിട്ട് കാണപ്പെടുന്ന ദർശനം ഒക്കെ തന്നെ മിഥ്യയാണ്. കാണുന്നവൻ ഉണ്ടല്ലോ, അയാൾ എപ്പോഴും നിൽക്കുന്നു അതിനു പുറകിൽ. ആ കാണുന്നവൻ ആരാ? ഈ ദർശനം ചെയ്യുന്നവൻ ആരാണ്? ഭാഗവതത്തിൽ കൃഷ്ണൻ ജനിച്ച ഉടനെ ഇതേ അർത്ഥത്തിൽ വസുദേവർ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ഈ ആത്മനഃ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത്തെ സ്വവ്യതിരേകത്തോ അബുധ. വസുദേവർ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചപ്പോ വസുദേവർക്ക് തത്കാലത്തേക്ക് ഈ ആത്മദർശനം ഉണ്ടായി. അപ്പോഴാണ് വസുദേവർ പറയുന്നത്, ആത്മാവിന് ദൃശ്യപദാർത്ഥങ്ങളിൽ ഉണ്ട് ഉണ്ട് എന്നുള്ള ഒരു വിചാരം, തന്നെ വിട്ടിട്ട് ദൃശ്യപദാർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ളതുണ്ടല്ലോ, അത് ആ മഠയന്മാരുടെ ഒരു ദർശനമാണെന്നാണ്. ആത്മനഃ ദൃശ്യഗുണേഷു സൻ ഇതി വ്യവസ്യത്തെ സ്വവ്യതിരേകത, തന്നെ വിട്ടിട്ട് തന്നെ മാറ്റി നിർത്തിയിട്ട് ദൃശ്യപ്രപഞ്ചം ഉണ്ട് എന്ന് തോന്നണത് അബുധ, അവൻ മഠയനാണെന്നാണ്, അറിവില്ലാത്തവനാണ്, അജ്ഞാനിക്കാണ് ആ ഒരു ഭ്രമം ഉണ്ടാവണത്. എന്താന്ന് വെച്ചാൽ എല്ലാ ദർശനത്തിനും മൂലം ദ്രഷ്ടാവായ ബോധമാണ് താനാണ്. തന്നെ മാറ്റി നിർത്തിയാൽ ഈ പ്രപഞ്ചം എവിടെ? യത് ഈശിതുഹു വീക്ഷണം ഈക്ഷിതാരം അവീക്ഷ്യ തൻ മാനസികേക്ഷണം സ്യാത് ന ദ്രഷ്ടുരന്യ പരമോ ഹി തസ്യ വീക്ഷ സ്വമൂലേ പ്രവിലീയ നിഷ്ഠ. ആ ദ്രഷ്ടാവിനെ കാണൽ എന്ന് പറയുന്നത് എന്താ? സ്വമൂലേ, ഈ ദ്രഷ്ടാവായ ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് തന്നിൽ അടങ്ങിയിരിക്കലാണ്. ദൃക് ദൃശ്യവും ദ്വൗപദാർത്ഥവും സ്ഥ പരസ്പര വിലക്ഷണവും ദൃക് ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്ത ഡിണ്ഠിമഹ. വേദാന്തത്തിന്റെ ഡിണ്ഠിമം എന്നാണ് പെരുമ്പറ ഘോഷവത്രേ. എന്താന്ന് വെച്ചാൽ ദൃക് ബ്രഹ്മ, ഈ കാണപ്പെടുന്ന ദൃശ്യം മായ, ദൃശ്യം മാറിക്കൊണ്ടേയിരിക്കും, മാറാതെ ഇരിക്കുന്ന ഒന്നേ ഉള്ളൂ ഇവിടെ ദൃക്. രൂപം ദൃശ്യം, ലോചനം ദൃക് തദ്ദൃശ്യം ദൃക്തു മാനസം ദൃശ്യാദി വൃത്തയ സാക്ഷി ദൃഗേവനതു ദൃശ്യത്തെ. ദൃഗ്ദൃശ്യ വിവേകത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നു, കാണപ്പെടുന്ന രൂപം എന്നുവെച്ചാൽ പ്രപഞ്ചം ദൃശ്യമാണ്. അതിനെ ആര് കാണുന്നു? കണ്ണു കാണുന്നു. കണ്ണുണ്ട് എന്ന് എങ്ങനെ അറിഞ്ഞു? അതിന് പുറകിലുള്ള മനസ്സുള്ളത് കൊണ്ട് കണ്ണിലൂടെ കാണുന്നു. മനസ്സിനെ ആര് കാണുന്നു? ബുദ്ധി കാണുന്നു. ബുദ്ധിയെ ആര് കാണുന്നു? ബുദ്ധിയില്ലാത്ത സുഖമായ സുഷുപ്തിയിൽ എനിക്കൊന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ പറയണമല്ലോ, അതാര് കണ്ടു? ലാത്തിനെയും കാണുന്ന ദൃക്ക്, അത് ദൃഗേവ നതു ദൃശ്യത. ആ ദൃക്കിനെ വേറെ ഒരാൾക്ക് കാണാൻ ഒക്കില്ല, അത് സർവത്തിനെയും കാണുന്ന കണ്ണാണ്. അപ്പൊ സർവദൃക്കായി അകമേക്ക് അന്തര്യാമിയായിരിക്കുന്ന സർവസാക്ഷിയെ കാണുന്നതാണ് ഈശ്വര ദർശനം. സാക്ഷിയെ, എല്ലാത്തിനും സർവസാക്ഷിയായി തന്നെ കാണുമ്പോ തന്നിൽ നിന്ന് അന്യമായി ഒന്നും അറിയപ്പെടാത്തത് കൊണ്ട് അവിടെ ദൃക്ക് ദൃശ്യം എന്നുള്ള ഭേദവും പോയി. അവരുടെ ഇതിൽ തന്നെ ഓൾഡ് ടെസ്റ്റമെന്റിൽ എവിടെയോ ന്യൂ ടെസ്റ്റമെന്റിലോ എവിടെയോ എനിക്ക് പിടിയില്ലേ, ഇതൊക്കെ മഹർഷി ഭഗവാൻ പറഞ്ഞ് കേൾക്കുന്നതാണ്. അതായത് അബ്രഹാം മോസസ് ആണ് തോന്നുന്നു, ആ മോസസ് ഒരിടത്ത് പോയി ഇരുന്നപ്പോ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു അഗ്നി ആവിർഭവിച്ചു എന്നാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിനെ കൊണ്ട് ലോകത്തിൽ പലതും ചെയ്യിപ്പിക്കാൻ ആ മഹാശക്തി അദ്ദേഹത്തിന് അനുഭവം കൊടുത്തത് മുമ്പിൽ ഒരു അഗ്നിയായിട്ട്, ഒരു ബുഷ് അതിൽ അഗ്നിയായിട്ട്. അപ്പൊ അഗ്നിയോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. ചോദിക്കുമ്പോ ഞാനാണ്, അഹമസ്മി യോഹമസ്മി അഹമേവാഹമസ്മി എന്ന് വേദം പറയുന്ന പോലെ അത് പറഞ്ഞു അത്ര, അയാം 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 എന്ന് പറഞ്ഞു അത്ര, ഐ ഐ ഞാൻ 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 എന്നുവെച്ചാൽ അത് അതിന് മാത്രമേ ആ ഞാൻ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ്. ആ അഗ്നിയുടെ ആവിർഭാവമാണ് അരുണാചലത്തിലും അഗ്നിയായിട്ട് ഭഗവാൻ ആവിർഭവിച്ചു എന്നൊക്കെ പറയണത്, അഗ്നിസ്തംഭമായിട്ട്. ജ്ഞാനത്തിരൽ എന്നാണ് ജ്ഞാനസംബന്ധർ വിളിച്ചത് ആ അഗ്നിയെ, സാധാരണ അഗ്നിയായിട്ടല്ല, ജ്ഞാനത്തിരൽ. ജ്ഞാനത്തപോധനറൈ വാവിൻ്റെ അലൈ അഴിക്കും മലൈ എന്നാണ് ജ്ഞാനത്തിരൽ, ജ്ഞാനമാവുന്ന അഗ്നി എന്നാണ്. അപ്പൊ ആ അഗ്നി അത് ആത്മസ്ഫൂർത്തിയാണ്, ആത്മസ്ഫൂർത്തിയാവുന്ന അഗ്നിയാണ്. അപ്പൊ ആ വസ്തു നമുക്ക് നമ്മളുടെ അകമേ സിദ്ധമായിട്ടിരിക്കുന്നു. ഈശ്വരനെ അവസാനം അവിടെ തന്നെ കാണണം, തന്നിൽ തന്നെ കാണണം. ദ്രഷ്ടുരന്യ പരമഹ, ദ്രഷ്ടാവായ സാക്ഷിയിൽ നിന്ന് അന്യമായ ഒരു പരമേശ്വരനെ കണ്ടെത്താൻ നോക്കുകയില്ല. തസ്യ വീക്ഷ, ആ പരമേശ്വരനെ കാണുക എന്ന് പറയുന്നത് സ്വമൂലേ പ്രവലീയ നിഷ്ഠ, തന്റെ തന്നെ മൂലത്തിൽ, സോഴ്സില് പ്രവലീയ നിഷ്ഠ. ഭാഗവതത്തിൽ ഗജേന്ദ്രമോക്ഷ സന്ദർഭത്തിൽ ഇവിടെ ഗജേന്ദ്രൻ പറയുന്നു എന്താത്,